The editorial. രണ്ടായിരത്തി 2024 മാർച്ച് 2 ശനി 1199 ആണ്ട് കുംഭം 18 ദീപികയുടെ എഡിറ്റോറിയൽ. മരപ്പട്ടയെ പോലും സഹിക്കാൻ മേല അല്ലേ? വന്യജീവി ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നത് തടയാനാവാതെ വേണ്ടത് വനംവകുപ്പ് ചെയ്തുകൊള്ളുമെന്ന് ലാഘവത്തോടെ പറഞ്ഞ മുഖ്യമന്ത്രി മന്ത്രിമന്ദിരത്തിലെ കേവലം മരപ്പട്ടി ശല്യത്തെക്കുറിച്ച് വ്യാകുലപ്പെടുന്നു. മന്ത്രിമന്ദിരങ്ങൾ നവീകരിക്കാൻ അരക്കോടിക്കടുത്തുള്ള തുകയ്ക്ക് ഭരണാനുമതി നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് പരാമർശം. ക്ലിഫ് ഹൌസിലെ മരപ്പട്ടി ശല്യം കാരണം വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ട് വെക്കാനോ വെള്ളം തുറന്നു വെക്കാനോ കഴിയാത്ത അവസ്ഥയാണത്രേ. അതായത് ജനങ്ങൾ അനുഭവിക്കുന്ന കാട്ടുമൃഗശല്യത്തിന്റെ 100-ൽ 1 പോലും മന്ത്രിമാർക്ക് സഹിക്കാനാവില്ല. ഇസ്തിരിയിട്ട ഉടുപ്പിൽ മുള്ളിയ മരപ്പട്ടിയെ പോലും സഹിക്കാനാവാത്ത മുഖ്യമന്ത്രി തിരിച്ചറിയണം. വന്യജീവി ആക്രമണത്തിൽ ഏതു നിമിഷവും പ്രാണൻ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിൽ കഴിയുന്ന മലയോര ജനതയുടെ വേദന. നിങ്ങളുടെ തേച്ചു മടക്കിയ ഷർട്ടിലെ ഇത്തിരി മൂത്രം വീണപ്പോൾ ആകെ അസ്വസ്ഥതയും പരാതിയുമായി. മന്ത്രിമന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി ലക്ഷങ്ങൾ അനുവദിച്ചു. ആ ഉടയാത്ത ഷർട്ടിന്റെ വിലയെങ്കിലും ലക്ഷക്കണക്കിന് മലയോര നിവാസികളുടെ ജീവനും സ്വത്തിനും കൊടുത്തിരുന്നെങ്കിൽ കേരളത്തിന്റെ തീരാദുരിതമായ വന്യജീവി ആക്രമണത്തിന് പണ്ടേ പരിഹാരമായേനെ. വന്യജീവികളുടെ ആക്രമണം ഭയക്കാതെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന അധികാരികളും ഉദ്യോഗസ്ഥരും കപട മൃഗസ്നേഹികളുമാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് ദീപിക പലതവണ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അത് ശരിവയ്ക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. മരപ്പട്ടിയല്ല, കൊന്നു കൊലവിളി നടത്തുന്ന കാട്ടാനയും കടുവയും പുലിയും ഒക്കെയാണ് സർ ജനങ്ങളെ ഭയപ്പെടുത്തുന്നത്. നികുതിപ്പണം കൊണ്ട് തീർത്ത ബംഗ്ലാവുകളല്ല, നഷ്ടകൃഷിയിൽ നിന്ന് ബാക്കിവെച്ചും വായ്പയെടുത്തും പണിത വീടുകളാണ് ആനകൾ തകർക്കുന്നത്. ലക്ഷങ്ങളുടെ തൊഴുത്തിൽ നേരം പോക്കിന് വളർത്തുന്നവയല്ല, ജീവനോപാധിയായ ആടിനെയും പശുവിനെയും ഒക്കെയുമാണ് വന്യജീവികൾ തിന്നുതീർക്കുന്നത്. പൂന്തോട്ടങ്ങളല്ല, അന്നത്തെ അപ്പത്തിനു വേണ്ടിയുള്ള കൃഷിയിടങ്ങളാണ് അവ ചവിട്ടിമെതിക്കുന്നത്. മലയോരങ്ങളിൽ വീഴുന്നത് മൂത്രമല്ല, ചോരയാണ് സർ. ഇനിയെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി ജനങ്ങളുടെ കഷ്ടതയ്ക്ക് പരിഹാരമുണ്ടാക്കൂ. കാട് നിറഞ്ഞ് നാട്ടിലെത്തിയ മൃഗങ്ങളെ മറ്റു രാജ്യങ്ങളിൽ എന്ന പോലെ കൊന്നു നിയന്ത്രിക്കുകയല്ലാതെ കെട്ടിടത്തിന് അറ്റകുറ്റപ്പണി നടത്തിയാൽ മരപ്പട്ടിയെ തടയാനാകുമോ? അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്കും വന്യജീവികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്ന വീടുകൾ പണിതുകൊടുത്തുകൂടെ? കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരെയോ വീട്ടുകാരെയോ ഒന്നും വന്യജീവികൾ കൊന്നിട്ടില്ല. കാട്ടുപന്നിയും പോത്തും കുരങ്ങും മയിലും ഒന്നും അവരുടെ കൃഷി നശിപ്പിച്ചിട്ടില്ല. അവർ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തൊന്നും വന്യജീവികളാൽ ഇല്ലാതായിട്ടില്ല. അതുകൊണ്ട് ജനങ്ങളുടെ ദണ്ഡം അറിയാനും വയ്യ. കഴിഞ്ഞ 8 വർഷത്തിനിടയിലെ 1000-ത്തിനടുത്ത് മനുഷ്യർ കൊല്ലപ്പെട്ടപ്പോൾ ഉണ്ടാകാത്തത്ര ദൈന്യതയോടെയുള്ള പ്രതികരണമാണ് ക്ലിഫ് ഹൌസിൽ മരപ്പട്ടി മുള്ളിയപ്പോൾ മുഖ്യമന്ത്രിക്കുണ്ടായത്. മരപ്പട്ടി വാസമുറപ്പിച്ച ആദ്യ വീടല്ല ക്ലിഫ് ഹൌസ്. കേരളത്തിൽ അങ്ങോളമിങ്ങോളം നഗര ഗ്രാമ വേർതിരിവില്ലാതെ ഓഫീസുകളിലും വീടുകളിലും അവയുടെ ശല്യം പതിവാണ്. മരപ്പട്ടി മാത്രമല്ല, കീരിയും മുള്ളൻപന്നിയും ഉടുമ്പും വിഷപ്പാമ്പുകളുമെല്ലാം ചേർന്ന ക്ഷുദ്രജീവികൾ സംസ്ഥാനത്ത് പെരുകിയിരിക്കുകയാണ്. ഇവയൊക്കെ ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള നഗരവാസികൾക്കും വലിയ ശല്യമായി തീർന്നിരിക്കുന്നു. ഇവയെ നിയന്ത്രിക്കാൻ വീടുകൾ പുതുക്കിയത് കൊണ്ടാവില്ല, കൊന്നു നിയന്ത്രിക്കുക തന്നെ വേണം. നാട് നിറഞ്ഞു നിൽക്കുന്ന തെരുവ് പട്ടികളും അവയിലെ പേപ്പട്ടികളുമാണ് മറ്റൊരു ദുരന്തം. പ്രയോജനമില്ലാത്തതിനാൽ ജനങ്ങൾ ഇപ്പോൾ ഇതേക്കുറിച്ച് സർക്കാരിനോട് പരാതി പറയാറോ കോടതികളെ സമീപിക്കാറോ ഇല്ല. മുൻ മന്ത്രി ആന്റണി രാജു പറഞ്ഞത് പഴക്കമുള്ള മന്ത്രിമന്ദിരങ്ങൾ പലതും വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണെങ്കിലും നവീകരിച്ചാൽ സ്വന്തം പേരിൽ വലിയ കണക്ക് വരുന്നത് വിവാദമാകുമെന്ന ഭയമാണ് പലർക്കുമെന്നാണ്. ഇത്ര ഗതികേടിലാണെങ്കിൽ മരപ്പട്ടി ശല്യമുള്ള നിങ്ങളുടെ മാളികകൾ വന്യജീവി ഭീതിയിൽ കഴിയുന്നവർക്ക് കൈമാറൂ. ഒരറ്റകുറ്റപ്പണിയും വേണ്ട. എന്നിട്ട് വനാതിർത്തികളിലെ അവരുടെ സുരക്ഷിത വീടുകളിലേക്ക് നിങ്ങൾ പോകൂ കുടുംബസമേതം. പിന്നെ ആർക്കും പരാതിയില്ലല്ലോ. കാട്ടുമൃഗങ്ങളാൽ കൊല്ലപ്പെടുന്ന ജനങ്ങളെ രക്ഷിക്കാനാകാത്തവർ മരപ്പട്ടിയെ കണ്ട് പേടിച്ചു കരയുമ്പോൾ മറ്റെന്തു പറയാനാണ്? The editorial.